പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കൂടെ നടക്കുന്ന ദൈവം ഇമ്മാനുവേൽ ദൈവത്തെ സംബന്ധിച്ച് ബൈബിൾ നൽകുന്ന വലിയ ഒരു ഉൾക്കാഴ്ചയാണ്. ദൈവം കൂടെ ഉണ്ടാകും ഏത് സാഹചര്യത്തിലും. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് തടവറയിൽ ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. അവൻ്റെ യജമാനൻ രോഷാകുലനായി. അവൻ ജോസഫിനെ രാജാവിന് തടവുകാരെ ഇട്ടിരുന്ന കാരാഗ്രഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കഴിച്ചുകൂട്ടി. കർത്താവ് ജോസഫിനോടുകൂടെ ഉണ്ടായിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ഹതഭാഗ്യനായൊരു മനുഷ്യനാണ് ജോസഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും വലിയ ക്ലേശങ്ങളിലൂടെ ദുരന്തങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. പിതാവായ യാക്കോബ് ജോസഫിനെ കൂടുതലായി സ്നേഹിച്ചത് ജോസഫിൻ്റെ കുറ്റം കൊണ്ടായിരുന്നില്ല, യാക്കോബിൻ്റെ ഇഷ്ടപത്നിയായിരുന്നു റാഹേൽ. റാഹേലിൽ നിന്ന് ജനിച്ച ജോസഫിനോട് യാക്കോബിന് പ്രത്യേക സ്നേഹം തോന്നി. മറ്റു മക്കളേക്കാൾ കൂടുതലായി ജോസഫിനെ യാക്കോബ് സ്നേഹിച്ചു. അത് ജോസഫിൻ്റെ കുറ്റമായിരുന്നില്ല, പക്ഷേ ജോസഫിനോട് സഹോദരങ്ങൾക്ക് അസൂയയുണ്ടായി. ആ അസൂയ ശത്രുതയായി, വിദ്വേഷമായി, വിരോധമായി, പ്രതികാരമായി അദ്ദേഹത്തെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു. അവസാനം കൊല്ലണ്ടായെന്ന് കരുതി അടിമയാക്കി വിറ്റു. ഈജിപ്തിലെ അടിമച്ചന്തയിൽ ജോസഫിനെ ലേലം വിളിച്ചു. ലേലത്തിൽ പിടിച്ചത് ഫറവോയുടെ കാര്യസ്ഥനായിരുന്ന പൊത്തിഫറാണ്. പൊത്തിഫറിൻ്റെ വീട്ടിൽ ജോസഫ് സർവാധിപനായി, കാര്യക്കാരനായി, കാര്യസ്ഥനായി ജോലി ചെയ്തു. വിശ്വസ്തനായിരുന്നു ജോസഫ്. പക്ഷേ ജോസഫിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ പൊത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനെ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിച്ചു. പക്ഷേ ജോസഫ് അതിന് വഴങ്ങിയില്ല. തൻ്റെ അഭ്യർത്ഥന നിഷേധിച്ച വേലക്കാരനായ ജോസഫിനോട് കടുത്ത അമർഷവും വിരോധവും തോന്നിയ പൊത്തിഫറിൻ്റെ ഭാര്യ ഭർത്താവിനോട് അവനെക്കുറിച്ച് അപരാധങ്ങൾ, നുണക്കഥകൾ പറഞ്ഞു വരുത്തി. അതെല്ലാം വിശ്വസിച്ച പൊത്തിഫർ ജോസഫിനെ തടവറയിലാക്കി. ചെയ്യാത്ത കുറ്റത്തിന് തടവറയിലായ ജോസഫ്. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ജോസഫിന് ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ പലപ്പോഴും സംഭവിക്കാൻ ജീവിതത്തിൽ. നീതി മാത്രം പ്രവർത്തിക്കുകയും നന്മ മാത്രം ആഗ്രഹിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികൾ, നിരപരാധരായ വ്യക്തികൾ കുറ്റാരോപണങ്ങൾക്ക് വിധേയരായിത്തീർന്നു വരും. ചെയ്യാത്ത കുറ്റങ്ങൾ അടിച്ചേൽപ്പിച്ച് കള്ളസാക്ഷികളുടെ സഹായത്തോടുകൂടി തടവറയിലാകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത വിധത്തിൽ ലജ്ജ അവരെ ആവരണം ചെയ്തെന്ന് വരും. കാരണം കുറ്റം ചെയ്തിട്ടില്ല എങ്കിലും താൻ കുറ്റവാളിയാണെന്ന് എല്ലാവരും കരുതുന്നത് കൊണ്ട്. ഈ സാഹചര്യത്തിൽ പലപ്പോഴും ചോദിച്ചു പോകും, എന്തേ ദൈവം ഇപ്രകാരം എന്നോട് ചെയ്യുന്നു, എന്തേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ആഞ്ഞടിക്കുന്നു, യാതൊരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തുകൊണ്ട് എല്ലാവരും കുറ്റക്കാരായി വിധിക്കുന്നു, അതിനേക്കാൾ കൂടുതലായിട്ട് എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിക്കുന്നു. ഇതാണ് പലപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രശ്നം. എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിക്കുന്നു? എവിടെയാണ് ദൈവം എൻ്റെ ഈ ക്ലേശങ്ങളിൽ, എൻ്റെ ഈ ദുഃഖത്തിൽ, നിസ്സഹായതയിൽ? ബൈബിളിൽ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. അത് 3 തവണ ആവർത്തിക്കുന്നുണ്ട്. 39-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ദുഃഖങ്ങളിലും പരാജയങ്ങളിലും എല്ലാം ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജോസഫിന് ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടാനായിട്ട് സാധിച്ചത്. ജോസഫിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കർത്താവ് കൂടി കൊണ്ടിരുന്നു. വിദ്വേഷം ഇല്ലാതെ സഹോദരങ്ങളെ സ്നേഹിക്കാനായിട്ട് സഹായിച്ചത് ദൈവമാണ്. കൊല്ലാൻ ശ്രമിച്ച സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന് ജോസഫിനെ രക്ഷിച്ചത് ദൈവമാണ്. അടിമച്ചന്തയിൽ ലേലം വിളിക്കാൻ നിന്നപ്പോൾ അവിടെയും കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. തടവറയിലായിരുന്നപ്പോഴും ജോസഫിന് കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. കർത്താവ് ജോസഫിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. പക്ഷേ ജോസഫ് നമ്മളോ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കുകയില്ല. കർത്താവിൻ്റെ സമയം നമ്മുടെ സമയമല്ല. എപ്പോഴാണ് പ്രവർത്തിക്കേണ്ടത്, എപ്പോഴാണ് ചരിത്രത്തിൽ ഇടപെടേണ്ടത്, അത് നിശ്ചയിക്കുന്ന ദൈവമാണ്. ദൈവം അവസാനം ഇടപെട്ടു, വളരെ ശക്തമായിട്ട് തന്നെ. തടവറയിൽ നിന്ന് ജോസഫിനെ ഉയർത്തി. ഫറവോയുടെ സർവാധികാരിയക്കാരനായി, ഫറവോ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി ജോസഫിനെ ഉയർത്തി. ഫറവോയുടെ രഥത്തിൽ തന്നെ അദ്ദേഹത്തെ എഴുന്നള്ളിച്ചു. പട്ടണത്തിലൂടെ ഫറവോയുടെന്നതുപോലെ ആദരം കാണിക്കാനായിട്ട് ജനങ്ങളെ അദ്ദേഹം നിർബന്ധിച്ചു. മാത്രമല്ല, ഈജിപ്തിലെയും ചുറ്റുപാടുമുള്ള എല്ലാ ജനങ്ങളുടെയും ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവം ജോസഫിനെ ഒരു ഉപകരണമാക്കി. അടിമയാക്കി വിറ്റ സഹോദരങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്, തന്നെ കൊല്ലാൻ ശ്രമിച്ച സഹോദരങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിന് ജോസഫിനെ ദൈവം ഉപകരണമാക്കി. ഇവിടെയെല്ലാം കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ജീവിത ചുറ്റുപാടുകൾ നമുക്കുണ്ടാകും. ക്ലേശങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തെ ശപിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യാതെ എന്താണ് ദൈവം എന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് അന്വേഷിക്കുക. ഒരു കാര്യം മറക്കരുത്, ഏതു സാഹചര്യത്തിലും ദൈവം കൂടെ ഉണ്ടാകും. കാരാഗ്രഹത്തിൽ ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവം ഇന്ന് നമ്മോടുകൂടി ഉണ്ടായിരിക്കും. ഈ ദിവസം മുഴുവനും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ പിന്തുടരുന്നതാവും. അത് ജീവിതാവസാനം വരെ ഒരിക്കലും അവസാനിക്കാത്ത നിത്യഭാഗ്യത്തിൽ ചേരുന്നതുവരെ ദൈവം നമ്മോടുകൂടി ഉണ്ടായിരിക്കും. ഈ പ്രത്യാശ, ഈ വിശ്വാസം നമുക്ക് ശക്തി പകരട്ടെ. ആമേൻ.